Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Staitri Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
അതിൽ തത്വജ്ഞാനിക സവിശേഷതയെന്നാണ് അപാമഹത്വം. അതിന് പൂർണ്ണമായും കാമന നശിച്ചിരിക്കുന്നു. ബ്രഹ്മപദവിയിലുള്ള കാമനീയമൊന്നുമില്ല. ഇതി പ്രകൃഷ്ട സാധുനത അവലംബിച്ച് അതുകൊണ്ട് അകാമഹതത്വമാണ് ഇതിന് മുഖ്യമായ സാധന. ഇവരുടെ മനസ്സിലാക്കണം, ഇത് കാമനയാണ് തടസ്സമായിരിക്കുന്നത്. അകാമഹതനായാലോ അവന് ഈ പറയുന്ന ആനന്ദത്തെക്കാൾ ശ്രേഷ്ഠമായ നിജാനന്ദം അതിൽ സ്ഥിതി ചെയ്യാൻ കഴിഞ്ഞു. തസ്യാകാമഹതത്വ പ്രകർഷക ഗുലഭ്യമാന ശ്രോത്രിയ പ്രത്യക്ഷു ബ്രഹ്മണ ആനന്ദോ യസ്യ പരമാനന്ദസ്യ മാത്ര ഏകദേശക തസ്യ ഭേദസ്യ ആനന്ദസ്യ അന്യാനി ഭൂതാനി മാത്രം ഉപജീവന്തി ഇതി ശ്രുത്യന്തര. തസ്യാകാമഹതത്വ പ്രകർഷകസ്വ ഗുലഭ്യമാന, ആ കാമഹതത്തിന്റെ കാമനാശൂന്യതയുടെ ആധിക്യങ്ങൾ ഈ അനുഭവിക്കുന്ന ആനന്ദം ഓരോരുത്തരും ഓരോ കൂട്ടരും അത് ശ്രോത്ര പ്രത്യക്ഷവും ബ്രഹ്മണ ആനന്ദം. ശ്രോത്ര പ്രത്യക്ഷമായിരിക്കുന്ന ആ ബ്രഹ്മാവിന്റെ ആനന്ദം അത് യസ്യ പരമാനന്ദസ്യ മാത്ര ഏകദേശം, അത് ആ പരമാത്മാ സ്വരൂപമായ ആനന്ദത്തിന്റെ ഒരു ഏകദേശം മാത്രമാണ്, ഒരു അംശം മാത്രമാണ്. എന്തുകൊണ്ട് ഏകദേശം ആനന്ദസ്യ അന്യാനി ഭൂതാനി മാത്രം ജീവന്തി, ഈ ആനന്ദത്തിന്റെ ഒരു അംശത്തെയാണ് മറ്റ് പ്രാണികളെല്ലാം സ്വീകരിക്കുന്നത്. ഇവിടെ മനുഷ്യരായാലും മറ്റ് ജീവികളായാലും ദേവനോ ഗന്ധർവനോ പിതൃക്കളോ ആരായാലും ആ പരമാനന്ദത്തിന്റെ മാത്രം ഒരംശം, അതിന് മാത്രമേ ഇവരനുഭവിക്കുന്നുള്ളൂ. തത്വജ്ഞാനി ഒഴികെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. സയേഷ ആനന്ദോ യസ്യം മാത്ര സമുദ്രാംബസൈവ വിപ്രശ പ്രവിഭക്ത എത്ര ഏകദാംഗത സ ഏഷ പരമാനന്ദ സ്വാഭാവികോ അദ്വൈതത്വ. സയേഷ ആനന്ദോ യസ്യം മാത്ര സമുദ്രാംബസൈവ വിപ്രശ പ്രവിഭക്ത എത്ര ഏകദാംഗത സമുദ്രത്തിലെ ജലത്തുള്ളികളെ പോലെ. സമുദ്രത്തിലെ ജലത്തുള്ളികൾ അത് എണ്ണയാൽ ഇടുന്നതാണ്, അതാണ് മഴയായി ഭൂമിയിലേക്ക് വരുന്നത്. പ്രവിഭക്ത നാനാരൂപത്തിലിരിക്കുന്നു, നാനാ ജലാശയങ്ങളിൽ നാനാരൂപത്തിലുള്ള ജലമായിരിക്കുന്നു. അതെന്താണ് സ്വയേഷ ആനന്ദോ യസ്യം മാത്ര, ഈ ബ്രഹ്മാവിനെ അനുഭവിക്കുന്ന ഈ ആനന്ദങ്ങൾ ഏതൊരു പരമാത്മാവിന്റെ അംശം പോലെയാണോ സ ഏഷ പരമാനന്ദ, ആ പരമാനന്ദം ആത്മസ്വരൂപമായിരിക്കുന്ന പരമാനന്ദം അതെന്താണ്? സ്വാഭാവികമാണ്. അവിടെയാണ് ശ്രദ്ധിക്കുന്നത്. പറഞ്ഞു 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 വരുമ്പോൾ അതൊരു വലിയ ആനന്ദമാണെന്ന് പറയും. ബ്രഹ്മാവിന്റെ ആനന്ദത്തെക്കാളും വലിയ ആനന്ദമാണ്. ആനന്ദത്തിന്റെ അംശങ്ങളാണ് ബ്രഹ്മാവ് വരെ അനുഭവിക്കുന്നത്. പക്ഷെ എന്നാലും ആനന്ദം എന്താണ്? അത് സ്വാഭാവികമാണ്. അദ്വൈതത്വ വിളയകമായ ഒന്നേ ഉള്ളൂ. ആത്മാവ് അതിന്റെ ആനന്ദം, അങ്ങനെ രണ്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അങ്ങനെ ഒരു ആനന്ദമില്ല. ആനന്ദമുണ്ട് ബ്രഹ്മാവിന് വരെ ഉണ്ട് ആനന്ദം, അതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആനന്ദമുണ്ട്. ആനന്ദം ലഭിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ദുഃഖിതരാകുന്നു, നിരാശപ്പെടുന്നു. ആത്മാവ് ആനന്ദമാണെന്ന് പറഞ്ഞു, ഞാൻ പരിശ്രമിച്ചിട്ട് ആനന്ദം എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന ആനന്ദമുണ്ടെന്ന്. നമ്മുടെ പ്രതീക്ഷയുള്ള ആനന്ദമാണ് ഒരിക്കലും കിട്ടുന്നതല്ല. നമ്മുടെ പ്രതീക്ഷയെ മാത്രം ലഭിക്കുന്നതിന് നമുക്ക് കിട്ടും. അത് രജിസർഭം പോലെ ആനന്ദം. ഇതെന്താണ് പരമാനന്ദ സ്വാഭാവികവും? ചെറുപുറിയാകല്ല, സ്വാമിക്ക് സമാധിയുടെ അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ ശങ്കരനെ അറിയിപ്പില്ലാത്തതുകൊണ്ടാണ് അവിടെ ഒരു ആനന്ദമുണ്ട്. അതാണ് പ്രാപിക്കേണ്ടത്. അവിടുത്തെ ആനന്ദം പ്രാപിക്കും ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ട്. ഈ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആനന്ദമാണ് മാനുഷാനന്ദം, വിയോഗം, ആദ്യം തുടങ്ങി അവിടെയാണ്. അത് പരമാർത്ഥമായ ആനന്ദമല്ല, കാരണം അതിനേക്കാൾ വലിയ ആനന്ദം വേറെ ഉണ്ട് ഇവിടെ. ആ ആനന്ദവും എന്താണ്, സമുദ്രത്തിലെ കുമ്മിളകളെ പോലെ എന്നാ പറഞ്ഞത്. അപ്പൊ പരമാനന്ദം ഏതാണോ അത് സ്വാഭാവികം എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്വൈതത്വ അദ്വൈതമാണ്, ഏകമാണത്. അവിടെ ആനന്ദ ആനന്ദിനുശ്ച അവിഭാഗവും അത്ര. അവിടെ ആനന്ദം ആനന്ദി എന്നുള്ള ഭേദമില്ല. ആനന്ദവും ആനന്ദിയും ആനന്ദവും ആനന്ദം അനുഭവിക്കുന്നതും എന്നുള്ള ഭേദമില്ല. അവിഭാഗവും അത്ര, അങ്ങനെ ഒരു ഭേദമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആനന്ദത്തിന്റെ അനുഭവം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ സംഭവിക്കത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടാവണമെങ്കിൽ അവിടെ ആനന്ദവും ആനന്ദം അനുഭവിക്കുന്നതെന്ന് രണ്ട് വേണം, ദ്വൈതം വേണം. ദ്വൈതത്തിലേ സംഭവിക്കും. അദ്വൈതം സ്വയം ആനന്ദ സ്വരൂപമാണ്, അവിടെ ആനന്ദവും ആനന്ദി എന്ന് പറയുന്ന ഭേദമില്ല. അതാണ് ആനന്ദാനന്ദിനോശ അവിഭാഗവും അത്ര. അപ്പൊ ചോദിക്കുന്ന ഈ ആനന്ദം പ്രത്യക്ഷമാണെന്ന് പറഞ്ഞത് തൊട്ട് മുമ്പ് ശ്രോത്രിയേണ അവ്രജിനേന അകാമഹതേന സർവതഃ പ്രത്യക്ഷ ഉപലബ്ധിനെ സ്വാമിയും പറയുന്നുണ്ട്. സമാധിയിൽ എനിക്ക് വലിയ സുഖമാണ്, ഞാനവിടെ വലിയ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചിലപ്പോ സ്വാമി അഭിനയിക്കാറുണ്ട് ആനന്ദം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നതായിട്ട്. അഭിനയങ്ങനെയാ രണ്ടും കൂടെ ശരിയാകുന്നു. പ്രത്യക്ഷത്വ അഭിദാനം അജ്ഞാന സംശയാദി വ്യവധാനാഭാവ അഭിപ്രായം. ഇതിനെ സംബന്ധിച്ചുള്ള തന്റെ സ്വരൂപത്തെ സംബന്ധിച്ച് തന്റെ സ്വരൂപമായ ആനന്ദത്തെക്കുറിച്ച് ബ്രഹ്മാനന്ദം എന്ന് പറയുന്ന ഈ സംഭവത്തെക്കുറിച്ചുള്ള അജ്ഞാന സംശയങ്ങളുടെ വ്യവധാനമില്ലാതിരിക്കുക, അതാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് അജ്ഞാന സംശയാദി, അജ്ഞാനം, സംശയം, കൽപ്പനകൾ, ഭാവനകൾ, ഇത് അജ്ഞാനത്തെ തുടർന്നു വരുന്ന കാര്യങ്ങൾ, ഇതിന്റെ വ്യവധാനം മറയില്ലാതിരിക്കും. ഇതൊക്കെയാണ് സ്വസ്വരൂപത്തിന് മറ സൃഷ്ടിച്ചിരിക്കുന്നത്, അജ്ഞാനവും കേട്ട്. ആ മറയില്ലെന്നേ നടത്തുന്നതും മറിച്ച് നമ്മൾ ധരിക്കുന്നതിനകത്തു വിഷയവിഷയീഭാവാഭിപ്രായം. അവിടെ വിഷയവിഷയീഭാവം എങ്ങനെ, ഞാനിതാ ആനന്ദത്തെ അനുഭവിക്കുന്നു, എന്നിതാ വലിയൊരു ജ്ഞാനം പൊങ്ങി വരുന്നു, ഇതാണ് വിഷയവിഷയീഭാവം. അതില്ല എന്നിവിടെ വ്യക്തമായും പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഞാൻ ആദ്യമേ പറയുന്നു, രണ്ടു കൈയും തലയിൽ കൈ വെച്ചുകൊണ്ട് പറയുന്നു, ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അദ്വൈതത്തിൽ ആനന്ദത്തെ നിഷേധിക്കുകയല്ല, ആനന്ദത്തെ അവിടെ വർണ്ണിച്ചു. ബ്രഹ്മാവിന്റെ ആനന്ദം വരെയുള്ള ആനന്ദം നമുക്ക് സങ്കല്പിക്കാൻ കൂടി വരും. ഇവിടെ പറയുന്ന മനുഷ്യ ആനന്ദത്തിന്റെ പരമാവധി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ വട്ടുപിടിച്ചു പോകും. അപ്പൊ പിന്നെ ബ്രഹ്മാനന്ദത്തിന്റെ കാര്യം പറഞ്ഞാലോ, ആള് ഫ്യൂസായി പോകും. അപ്പൊ അങ്ങനെയുള്ള ആനന്ദങ്ങളൊന്നും ഇല്ലെന്നല്ല പറയുന്നത്. ആനന്ദമുണ്ട്, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര ആനന്ദമുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന സ്വാഭാവികമായ ആനന്ദം, അദ്വൈത ആകുന്ന ആനന്ദം, തത്വജ്ഞാനിയുടെ ആനന്ദം എന്ന് പറയുന്നത് എന്താണോ അവിടെ ഇന്നത്തെ വിഷയവിഷയീഭാവം എന്നാണ്. അവിടെ വിഷയവിഷയീഭാവമില്ല. അങ്ങനെ ഒരു ആനന്ദത്തെ നമ്മുടെ മനസ്സ് സങ്കല്പത്തിൽ കണ്ടിട്ട് ഒരു വലിയ ആനന്ദം, നമുക്ക് എത്ര വലിയ ആനന്ദമാണ് സങ്കല്പത്തിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ പറയുന്ന ആനന്ദത്തെയൊക്കെ അപേക്ഷിച്ച് വളരെ തുച്ഛമായ ആനന്ദത്തെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അങ്ങേറ്റം പഞ്ചസാരയുടെ ആനന്ദം, മതികൊഴിഞ്ഞ ആനന്ദമാണ് സങ്കല്പിക്കാൻ പറ്റുന്നത്. അത് എത്രയോ നിസ്സാരമാണ്. അപ്പൊ ആ അനുഭവം ആ സ്മരണയിൽ നിന്നുകൊണ്ട് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നൊരു വലിയ ആനന്ദ ഭാവന ചെയ്തിട്ട് അതാണ് പ്രാപിക്കേണ്ടത് എന്ന് കരുതുക. അത് ശരിയല്ലെന്നാ പറയുന്നത്, അത് അബദ്ധമാണ്. അദ്വൈതത്തെ സംബന്ധിച്ച് ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ ശ്രുതിയുടെ മുഖ്യ താല്പര്യം എന്നുള്ളതിലേക്ക് അങ്ങനെയുള്ള ആനന്ദത്തെ പ്രാപിക്കുകയല്ല. ഇനി ആനന്ദത്തെ പ്രാപിക്കാം, അത് ശ്രുതി തന്നെ പറയും. അതിവിടെ പറഞ്ഞു മനുഷ്യ ജന്മത്തിലിരുന്നുള്ള ആനന്ദവും ഇനി അതിലും വലിയ ആനന്ദം വേണമെങ്കിൽ ദേവനൊക്കെ ആകുക. അതിനു വേണ്ടിയിട്ട് സ്വാമിയായിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വലിയ ആനന്ദത്തെ പ്രാപിക്കണം, ഇതൊക്കെ കളഞ്ഞിട്ട് പോയി വേദം പഠിച്ച് കർമ്മങ്ങളും ഉപാസനകളും അനുഷ്ഠിക്കുക. ഈ ജന്മത്തിൽ സാധിച്ചില്ലെങ്കിലും മരണശേഷം സാധിക്കാം, വലിയ ആനന്ദം കിട്ടും. എന്നുവെച്ചാൽ നമ്മൾക്ക് പരിചയമുള്ള ആനന്ദത്തിനോട് താരതമ്യപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാവുന്ന വലിയ ആനന്ദം. അദ്വൈത വിചാരത്തിൽ തത്വജ്ഞാനത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ ഈ സ്വപ്നം കാണുന്നൊന്നും സങ്കല്പിക്കത്തില്ല. അവിടെ എന്താണ്? അജ്ഞാന സംശയാദി വ്യവധാനാഭാവം ഇത്രയും സംഭവിക്കുന്നു. വിദ്വാനും അവിദ്വാനും തമ്മിൽ എന്താ വ്യത്യാസം? അവിദ്വാന് ഈ വിഷയത്തെ സംബന്ധിച്ച്, ആത്മാവിനെ സംബന്ധിച്ച്, ആത്മാനന്ദത്തെ സംബന്ധിച്ച്, സ്വസ്വരൂപത്തെ സംബന്ധിച്ച് എല്ലാം അവിദ്വാനും അജ്ഞാന സംശയ ഭാവന കൽപ്പന ഇതെല്ലാം ഉണ്ട്. വിദ്വാനെന്ന് പറഞ്ഞാലോ ഇത്തരം അജ്ഞാന സംശയ ഭാവനകളൊന്നുമില്ല, അതിൽ യാതൊരു സംശയമില്ല, നിശ്ചിന്തനാണ്, സ്വസ്വരൂപം അതിന്നതാണ്, അക്കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെയുള്ള മിഥ്യാഭാവനകളൊന്നും അയാൾ സൂക്ഷിക്കുന്നില്ല. അവിടെ വിഷയഭാവത്തുള്ള ഒരു ആനന്ദത്തെ അനുഭവിക്കാമെന്നുള്ള പ്രതീക്ഷയില്ല. ഇനി ഒരാൾ പറയുകയാണ് ഞാൻ ആനന്ദത്തെ അനുഭവിക്കുന്നു, നിഷേധിക്കേണ്ട കാര്യമില്ല, ആനന്ദം അനുഭവിക്കാം. പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആനന്ദ തൈത്തിരിയത്തിലെ ആനന്ദ പ്രകരണം എന്ന് പറയുന്ന ഈ ഭാഗത്ത് വളരെ ശ്രേഷ്ഠമായ ആനന്ദം ഉണ്ടെന്ന് തന്നെ ഇവിടെ പറയുന്നു. ആനന്ദത്തെ നിഷേധിക്കുകയല്ല, അദ്വൈത ആനന്ദം അതല്ല, തത്വജ്ഞാനിയുടെ ആനന്ദം അതല്ല, തത്വജ്ഞാനിയുടെ മുക്തി എന്ന് പറയുന്ന അതല്ല ആനന്ദമല്ല. എന്തുകൊണ്ടല്ല? അദൃശ്യ അനാത്മി ഉദരം അന്തരം പുരുത്തി ഇത്യാദിന നിഷേധ മുമ്പ് തന്നെ പറഞ്ഞത് അദൃശ്യമാണ് അനാത്മ്യമാണ് സ്വസ്വരൂപം യാതൊരു ഉപാധി സ്വീകരിക്കാത്തതാണ്. പരമാർത്ഥത്തിനൊരു ഉപാധി അവിടെ ഇല്ല. അപ്പൊ ആനന്ദം ഇവിടെ അനുഭവിക്കുന്നു, അവിടെ തന്നെ ഉപാധി വേണം. ശരി, ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് സമാധി എന്ന് പറയുന്ന ആനന്ദത്തെ അനുഭവിച്ചു തന്നിരിക്കട്ടെ അഭ്യാസം കൊണ്ട്. അവിടെ മനസ്സെന്ന് പറയുന്ന ഉപാധിയുണ്ട്, മനസ്സില്ലാത്തതിന് സമാധിയില്ല. അല്ല, ഇനി ഈ ശരീരം വിട്ടിട്ട് വലിയ ആനന്ദത്തെ അനുഭവിച്ചു തന്നിരിക്കട്ടെ, അവിടെ ദേവശരീരം ഗന്ധർവ ശരീരം അവിടുത്തെ വിഷയങ്ങളും ഉപാധികളുണ്ട്. ഇവിടെ എന്ത് പറഞ്ഞു? അനാത്മിയെ നിരുപാധികമാണ്, അദൃശ്യ അവിടെ വിഷയഭാവമില്ല, അവിടെ ഉദരം അന്തരം ഗുരുതി, അവിടെ അല്പമെങ്കിലും ഭേദത്തെ കൽപ്പിച്ചു കഴിഞ്ഞാൽ ഭേദം ഇങ്ങനെയാണ്, ഞാൻ ആത്മാനന്ദത്തെ അനുഭവിക്കുന്നു. ഭേദം വന്നു കഴിഞ്ഞു അവിടെ എന്തു വന്നു? വിഷയഭാവം. അത് തത്വജ്ഞാനമല്ല, അദ്വൈതത്തെ സംബന്ധിച്ച്. അല്ലാതെ ഇവിടെ ശ്രുതി പറയുന്നത് പോലെ തന്നെ ആനന്ദത്തിനുള്ള ഉപായങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. യോഗവും ഭക്തിയും എല്ലാം ആനന്ദത്തിനുള്ള ഉപായങ്ങളാണ്. അതിലൂടെയൊക്കെ ആനന്ദത്തെ പ്രാപിക്കാം, അതിനാരും നിഷേധിക്കുന്നില്ല, അത് അസംബന്ധമെന്ന് പറയുന്നില്ല, പാടില്ലെന്ന് പറയുന്നില്ല. അതിന് വാസനയും താല്പര്യമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ആനന്ദത്തെ അനുഭവിക്കാം. അപ്പോ അദ്വൈതമായ ആനന്ദം, അദ്വൈതപരമായി ആനന്ദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ അജ്ഞാന സംശയാദികൾ നിരാകരിക്കുക എന്നുള്ളത് കവിഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഈ പറയുന്ന ഇവിടെ വ്യാഖ്യാനിച്ച തരത്തിലുള്ള ആനന്ദാനുഭവങ്ങൾ അവിടെ ഇല്ല. ആ ആനന്ദാനുഭവം വന്നാൽ എന്തുവിനോടെ വിഷയ വിഷയഭാവം വരും. ബ്രഹ്മാവിനെ സംബന്ധിച്ച് ബ്രഹ്മാവ് ആനന്ദത്തെ അനുഭവിക്കുന്നവൻ ബ്രഹ്മാവിന്റെ ആനന്ദം ദ്വൈതമുണ്ട്, അദ്വൈതമല്ല. അദ്വൈതം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടൻ, അവിടെ പോയിരുന്ന് ഈ കടുത്ത പണിയൊന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. അദ്വൈതത്തിൽ അത്തരം ഒരു ഭേദമില്ല. നമ്മൾ അങ്ങനെ ആത്മാനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആത്മാവ് സ്വയം പ്രകാശമാണ്, ആനന്ദ സ്വരൂപമാണ്, അതാണ് തന്റെ സ്വരൂപം എന്നൊരാൾ ധരിക്കുകയും അതിന്റെ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അദ്വൈതത്തിന് വിരോധമാണ്, നിഷേധ. അതിനെ ശ്രുതി തന്നെ നിഷേധിച്ചിരിക്കുന്നു. അതേതുപോലെ അഗ്നിയിൽ നിന്ന് അതിന്റെ ഉഷ്ണത്തെ എടുത്ത് അനുഭവിക്കൂ എന്ന് പറയുമ്പോഴാണ് വേറെ തിരിച്ച് അനുഭവിക്കൂ എന്ന് പറയുമ്പോൾ അഗ്നിയിൽ നമുക്ക് പരിചയമുണ്ട്, ഉഷ്ണവും പരിചയമുണ്ട്. ഒരാൾ പറയുന്നു ഞാൻ അഗ്നിയുടെ ഉഷ്ണത്തെ അഗ്നിയിൽ നിന്ന് വേർതിരിച്ച് അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ സാധ്യമാണ്? അതുപോലെ എന്താണ് ഇവിടെ അതിന്റെ സ്വരൂപം തന്നെ ആനന്ദമാണ്, ആത്മസ്വരൂപം തന്നെ ആനന്ദമാണ്, അതിൽ ഭേദമില്ല, വിഭാഗമില്ല. അത് ആനന്ദം ആണ്, അത് ജ്ഞാനമാണ്, സത്താണ്, വിഭുവാണ്, ആനന്ദമാണ്, എന്ത് വേണോ പറയാം. അവിടെ അതിൽ നിന്നും പിന്നെ ആനന്ദത്തെ വേർതിരിക്കാൻ പറ്റില്ല. അതിനെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയാദികൾ വിട്ടുകഴിഞ്ഞാൽ അവൻ സ്വരൂപ പ്രതിഷ്ഠിതനായിത്തീരുന്നു. അവന് പിന്നെ ആനന്ദത്തെ പ്രാപിക്കുന്നതിനുള്ള ആഗ്രഹമില്ല. അവൻ വിശേഷരാനന്ദത്തെ ഈ ബ്രഹ്മാവിന്റെ ആനന്ദമുണ്ടല്ലോ അതുപോലെ അവന് പ്രാപിക്കണമെന്നില്ല, കൃതകൃത്യനായിരിക്കുന്നു. അവൻ ആനന്ദ നിഷ്ഠനായിരിക്കുന്നു, ആനന്ദസ്ഥിതനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഉപസംഹരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഗുരുക്കന്മാരും പലരും ആനന്ദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, അവർ പറയുന്നതിന്റെ പരമമായ താല്പര്യം ഇതായിരിക്കും, ശ്രുതി പറയുന്നതായിരിക്കും. ഇങ്ങനെ വിഷയഭാവമില്ലാത്ത, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ആനന്ദം ആനന്ദി എന്നുള്ള വിഭാഗമില്ലാത്ത ആനന്ദത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്. കേൾക്കുന്നവനവന്റെ സംസ്കാരം അനുസരിച്ച് ഗ്രഹിക്കുമ്പോൾ അവന് പലതരത്തിലുള്ള ആനന്ദം വരും. അല്ലെങ്കിൽ ഇവിടെ ശ്രുതി പറഞ്ഞതുപോലെയുള്ള പലതരത്തിലുള്ള ആനന്ദത്തെ കുറിച്ചായിരിക്കും, കർമ്മം കൊണ്ടും ഉപാസന കൊണ്ടും പ്രാപിക്കേണ്ട ആനന്ദത്തെ കുറിച്ചാണ്. അങ്ങനെയുള്ള ആനന്ദങ്ങൾ ഉണ്ടെന്നാണല്ലോ ശ്രുതി തന്നെ പറയുന്നത്. രണ്ടു തരത്തിലും പറഞ്ഞു, ശ്രുതി തന്നെ ഇവിടെ രണ്ടും പറയുന്നു. ശ്രുതി പറയുന്നു ശ്രോത്രിയസി അകാമഹതസ്യ അകാമഹതത്വം പൂർണ്ണമാകുമ്പോൾ ഉള്ള ഒരു ആനന്ദത്തെ കുറിച്ച് പറയുന്നു. അതേസമയം അത് പൂർണ്ണമാകാതിരിക്കുമ്പോൾ ഉള്ള ആനന്ദത്തെ കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ആനന്ദം സ്വാഭാവിക സ്വസ്വരൂപം തന്നെ ആനന്ദ ആനന്ദിനോസ്വ അവിഭാഗവും അത്ര, അവിടെ ഒരു വിഭാഗമില്ല. ഇതാണ് ആനന്ദമീമാംസ തൈത്തിരിയവൃക്ഷത്തിന്. ബ്രഹ്മം ആനന്ദമാണ് എന്ന് പറയുന്നതിന്റെ പരമമായ താല്പര്യം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അത് ഭാഷകാരൻ അദ്വൈതപരമായി വിശദീകരിച്ചിരിക്കുന്നു. തത്വജ്ഞാനിയുടെ ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ ആ തത്വജ്ഞാനിയുടെ സ്വരൂപം എന്ന് പറയും, അല്ലെങ്കിൽ ആ തത്വജ്ഞാനിയിലെ അജ്ഞാന സംശയാദി ദോഷങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറയും. ഇത് രണ്ടുമില്ല എന്ന് വേറെ അർത്ഥമൊന്നുമില്ല. വേറെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അത് ദ്വൈതമാണ്, അദ്വൈതമല്ല. ദ്വൈതത്തിൽ അങ്ങനെയുള്ള ആനന്ദമെല്ലാം സംഭവിക്കുക. അങ്ങനെ പറയുമ്പോൾ ചെറുക്ക് സംശയം, പിന്നെ ഈ അദ്വൈതത്തിൽ എന്താ വിശേഷം എന്ന് സംഭവിക്കുന്നില്ല. എന്താ വിശേഷം സംഭവിക്കുന്നത് ചോദിക്കുന്നു ഒരാൾ ചോദിക്കും. ഒരുപാട് തപസ്സും സമാധിയും ഇതൊക്കെ ആൾക്കാർ ചെയ്യുന്നപ്പം വ്യർത്ഥമാണ്, അതിനൊക്കെ ആവശ്യം തോന്നും. അദ്വൈതം പറയുന്നതനുസരിച്ച് അതൊന്നും ആവശ്യമില്ലാത്തതാണല്ലോ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ തോന്നുന്ന സംശയമാണ്. അപ്പോ ഈ സംശയം കൂടി മാറിയാൽ മതി ശരിയാകും. ഈ വരുന്ന സംശയമുണ്ടല്ലോ, ഒരാൾ പറയുന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി, അദ്വൈതത്തെ സംബന്ധിച്ച് പറഞ്ഞ ഈ പ്രസംഗങ്ങളെല്ലാം കേട്ട് മനസ്സിലായി, മനസ്സിലായപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇതാണെന്താണ്. അങ്ങനെയാണെങ്കിൽ ഈ തപസ്സും സമാധിയൊക്കെ വ്യർത്ഥമാണല്ലോ. ഈ ചോദ്യത്തിന് സംശയം എന്ന് പറയുന്നു, ഇത് കോണമെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അജ്ഞാന സംശയാദി വ്യവധാനാഭാവം എന്ന് പറഞ്ഞു. അപ്പൊ ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇതാ പ്രശ്നം, എന്താണ് ഈ സംശയം? ഈ സംശയത്തിന് കാരണമായ അജ്ഞാനം ഇരിക്കുന്നു. അപ്പൊ ഈ സംശയത്തിന് കാരണമായ അജ്ഞാനവും ഈ സംശയവും മാറിക്കഴിഞ്ഞാൽ അത് മാറണമെന്നാണ് ഇവിടെ പറയുന്നത്. അത് ഇതൊക്കെ ശ്രവണം ചെയ്തിട്ടും അതുകൊണ്ട് മാറുന്നില്ലല്ലോ. അപ്പൊ അത് അത് മാറാതിരിക്കുന്നത് അദ്വൈതത്തിന്റെ ന്യൂനതയല്ല, ഭാഷ്യകാരന്റെ ന്യൂനതയല്ല, തന്റെ ന്യൂനതയാണ്. അപ്പൊ തന്റെ ന്യൂനതകളെ പരിഹരിക്കും, അത് ചെയ്യും. അതെങ്ങനെ പരിഹരിക്കും? അതിനെന്തുപായമാണോ അത് സ്വീകരിക്കും. എന്തൊക്കെ? അപ്പൊ മറ്റുപായങ്ങളെല്ലാം ഈ ന്യൂനതകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, കർമ്മങ്ങളും ഉപാസനകളും എല്ലാം. അതുകൊണ്ട് ഈ അവസാനിക്കാത്ത സംശയത്തിന്റെ കാരണങ്ങളെയൊക്കെ പരിഹരിക്കും. അങ്ങനെ പരിഹരിച്ച് വേദാന്ത വിചാരം ചെയ്യുമ്പോൾ ഈ ചോദ്യം അവസാനിക്കും. ആ ചോദ്യം അവസാനിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു അദ്വൈതിയെ സംബന്ധിച്ച് പിന്നീട് സമാധിഭ്രമം, ആനന്ദഭ്രമം, തപസ്സിന്റെ ഭ്രമം, ഇങ്ങനെയുള്ള അഭ്യാസ ഭ്രമങ്ങളെല്ലാം അങ്ങ് മാറും. അല്ലെങ്കിൽ ഈ സംശയം ഇങ്ങനെ തുടർന്നുകൊണ്ടേ. അപ്പൊ ഇതിന്റെ മൂലകാരണം എന്ന് പറയുന്നത് എന്താണ്? തന്റെ തന്നെ അജ്ഞാനം. അല്ല, ഒരാൾ പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്കിതങ്ങോട്ടും ബോധ്യപ്പെടുന്നില്ല, എനിക്ക് സമാധി ശീലിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ശീലിക്കണം, മുറി അടച്ചിരുന്നു ഉറങ്ങാതെ ശീലിക്കണം, ശീലിച്ച് ആനന്ദത്തെ അനുഭവിക്കുക, അതാണ് വേണ്ടത്, അത് ചെയ്യണം. അജ്ഞാനം നശിക്കുന്നില്ല, സംശയം മാറുന്നില്ലെങ്കിൽ പിന്നെന്താ ചെയ്യേണ്ടത്? എന്താണ് തന്റെ ഭാവന, കൽപ്പന, തന്റെ ആഗ്രഹം, അതനുസരിച്ച് പ്രവർത്തിക്കും. ശ്രുതി രണ്ടു തരത്തിലും പറയും. ഒന്ന് വസ്തുനിഷ്ഠമായി പറയും, ചിലത് അർത്ഥവാദപരമായി പറയും. ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഇത് രണ്ടുമുണ്ട്. വസ്തുനിഷ്ഠമായി പറയുമ്പോൾ തത്വത്തെ പറയും ഇന്നതാണ്. അവിടെ എന്താണ് പറയുന്നത്? ഉദരം ഉദരം ഒരു ലേശം പോലെ ഭേദം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, അതാണ് പരമാർത്ഥം, അതാണ് തത്വം എന്നാണ് അത് പറയും. പക്ഷെ അത് പറഞ്ഞാൽ തലയിൽ കയറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ തത്വത്തെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? അർത്ഥവാദപരമായിട്ട് പറയും. എന്ന് പറയുമ്പോൾ അവൻ ഇത് ഈ തത്വത്തെ പറയുമ്പോൾ ഗ്രഹിക്കാൻ അവൻ വിഷണ്ണനാവും, നിരാശനാവും. അവന് കൊതിപ്പിക്കാൻ വേണ്ടി പറയും. അതാണ് ഈ ഒരുപാട് സുഖങ്ങളെ കുറിച്ച് പറയുന്നത്. അത് മനുഷ്യ ശരീരത്തിലിരുന്നുള്ള സുഖം, പിന്നെ ദേവശരീരത്തിലിരുന്നുള്ള സുഖം, ബ്രഹ്മാവിന്റെ സ്ഥാനത്തെത്തിയാനുള്ള സുഖം, അങ്ങനെ നമുക്ക് സങ്കല്പത്തിനപ്പുറമുള്ള സുഖത്തെ കുറിച്ച് പറയും. അപ്പൊ ഈ തത്വം ഗ്രഹിക്കാത്തവന് പിന്നെ അവനെ പിന്നെ പ്രചോദിപ്പിക്കുന്ന എന്താണ്? ഈ സുഖത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ്. അപ്പൊ ഈ സുഖത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ കൊണ്ട് എന്ത് ചെയ്യും? അവൻ ആ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കും, അതിനുവേണ്ടി കർമ്മങ്ങൾ ഉപാസനകൾ അനുഷ്ഠിക്കും, അതിന്റെ ഫലം ഉണ്ടാവും. ഇത് രണ്ടു വഴിയാണ്. ഒന്നുകിൽ തത്വനിഷ്ഠനാവുക, അതിന് അജ്ഞാന സംശയങ്ങൾ അനുവദിക്കുന്നില്ല, അതിന് കാരണമായ ദോഷങ്ങളുണ്ടെങ്കിൽ അതിനും ശ്രുതി എന്ന ഉപായം പറയുന്നു. ഉപാസനകൾ അനുഷ്ഠിക്കുക, ആനന്ദത്തെ പ്രാപിക്കുക. നമ്മളിവിടെ വ്യക്തമാക്കുന്നത് എന്തെന്ന് വെച്ചാൽ എന്താണ് അദ്വൈതം, എന്ത് അദ്വൈതം അല്ല, അതാണ്. അല്ല, ഒന്നിനെയും നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്ന് മോശമെന്ന് പറയാൻ വേണ്ടിയിട്ടുമല്ല. അദ്വൈതം ഇതാണെന്ന് അറിയാതെ നമ്മൾ ധരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല, അതിനുവേണ്ടി പറയുകയാണ്. അദ്വൈതം ഇതാണ്, മറ്റുള്ളതെല്ലാം കൂടെ ആകാം, പ്രചരിപ്പിക്കാം, അതൊക്കെ ലോകത്തിന് ആവശ്യമാണ്, അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അതിന് അദ്വൈതം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കരുത്, അത് ശരിയല്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഭാഷ്യകാരനും ശ്രുതിയും ഒക്കെ പറഞ്ഞതിന് വിരുദ്ധമാണ്. അതിന് വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഒന്ന് പേരിട്ടുള്ളൂ, ഒരു വിരോധമില്ല. അദ്വൈതം ഇതാണ്, അതിന്റെ പരമമായ നിലപാടിതാണ്. അത് ഈ ഭാഗത്ത് വളരെ വ്യക്തമായി പറയാം. അതെല്ലായിടത്തും ഇത് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇത് തന്നെ ആവർത്തിക്കുന്നു. പക്ഷെ തലയ്ക്കകത്ത് കയറണ്ടേ, അവിടെ ഇതിന് കയറുന്നതിനുള്ള ഇടമില്ല, ഇടുങ്ങിയ തന്നെ ആയിപ്പോയി. തത്വം വളരെ വലുതും അതാ പ്രശ്നം. അതുകൊണ്ട് ഭാഷകാരം പറയുന്നു, സ്വാഭാവികോ ഏഷ പരമാനന്ദ സമുദ്ര അംബസൈവ വിപ്രഷ പ്രവിഭക്ത. സമുദ്രജലത്തിലെ ജലത്തുള്ളികൾ പോലെ നാനാരൂപത്തിലിരിക്കുന്നത് എത്ര ഏകതാം ഗതാഹ, ഏതൊരു പരമാത്മാവിലാണോ, ഏതൊരു സ്വസ്വരൂപത്തിലാണോ ഏകീഭവിച്ചിരിക്കുന്നത്, സയേഷ പരമാനന്ദ, ആ സ്വരൂപം തന്നെയാണ് പരമാനന്ദം. സ്വാഭാവിക, അവിടെ ഒന്നും കൃതമല്ല, ഉണ്ടാക്കിയതല്ല. സ്വഭാവം എന്ന് വെച്ചാൽ അതിന്റെ സ്വരൂപം. സ്വഭാവേന സ്ഥിതം, സ്വഭാവേന ഭവം, അത് സ്വയം അങ്ങനെയാണ്. അദ്വൈതത്വ, ഇവിടെ ഭാഷകാരം പറയുന്നു തനിക്ക് പറയാനുള്ള അദ്വൈതത്തെ കുറിച്ചാണ്. അത്ര ഇവിടെ ഈ നിലയിൽ ആനന്ദ ആനന്ദിനോ അവിഭാഗ, അവിടെ ആനന്ദവും ആനന്ദത്തെ അനുഭവിക്കുന്നവനും ഇല്ല. അതുകൊണ്ടാണ് ചില സ്ഥലത്ത് ഈ അദ്വൈതത്തെ കുറിച്ച് പറയുമ്പോൾ അനുഭവ അതീതം എന്ന് പറയുന്നത്. ഇപ്പൊ ചില ചോദിക്കുന്ന പിന്നെ അനുഭൂതി എന്ന് പറയുന്നുണ്ട്, എല്ലാ പര്യായ ശബ്ദങ്ങളാണ്. അനുഭവം എന്ന് പറഞ്ഞാലും അനുഭൂതി എന്ന് പറഞ്ഞാലും അത് ചോദിക്കുന്നവനാണ്. അനുഭൂതി എന്ന് പറയുന്നതിന് എന്താ എന്ന് ചോദിക്കുന്നവന്, അത് ഏതുപോലെ ഒരാൾ ചോദിക്കുകയാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ സൂര്യന്റെ വെളിച്ചം എന്ന് പറയുന്നത് എന്താണ്? അതെന്താ? സൂര്യനെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ സൂര്യന്റെ വെളിച്ചം എന്ന് പറയുന്നത് എന്താ എന്ന് ചോദിക്കുമ്പോഴാണ്. അഗ്നി എന്ന് പറയുന്നത് മനസ്സിലായി. പിന്നെ അഗ്നിയുടെ ഉഷ്ണം എന്താ എന്ന് ചോദിക്കുമ്പോഴാണ്. എന്നുവെച്ചാൽ സ്വന്തം കൽപ്പന കൊണ്ട് അതിനെ വേർതിരിക്കുന്നു. അഗ്നി, അഗ്നിയുടെ ഉഷ്ണം, സൂര്യൻ, സൂര്യന്റെ പ്രകാശം, ഇതിനെയൊക്കെ വേർതിരിക്കുന്നു. ആരാ വേർതിരിച്ച്? താൻ തന്നെ ദ്വൈത ബുദ്ധി കൊണ്ട് വേർതിരിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, സൂര്യൻ സൂര്യന്റെ വെളിച്ചം. അതുപോലെയാണ് പറയുന്നത് ആത്മാവ്, ആത്മാവിന്റെ അനുഭൂതി എന്ന് പറയുന്നത്. സൂര്യനും സൂര്യന്റെ വെളിച്ചവും തമ്മിലുള്ള ബന്ധം എന്താ? അതാണ് ആത്മാവും ആത്മാവിന്റെ അനുഭൂതിയും തമ്മിലുള്ള ബന്ധം. സൂര്യനും സൂര്യന്റെ വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആ വ്യത്യാസം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. അഗ്നിയും ഉഷ്ണവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതുതന്നെയാണ് ആത്മാവും ആത്മാനുഭൂതിയും തമ്മിലുള്ള വ്യത്യാസം. തദ്ദീമാംസാഫലം ഉപസംഹ്രിയതേ ആനന്ദമീമാംസ, അതിന്റെ ഫലത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ അതിന്റെ പരമമായ താല്പര്യത്തെ വെളിപ്പെടുത്താമെന്നുള്ളതിന്റെ പരമാവധി വെളിപ്പെടുത്തിയാലും ഈ ജീവന്റെ ബുദ്ധി വളരെ സ്ഥൂലമാണ്. അത് വീണ്ടും കാടുകയറി ചിന്തിക്കും. അപ്പോ അവന്റെ ചിന്തയ്ക്കനുസരിച്ചുള്ള ഉപദേശം പിന്നെ വേണ്ടി വരും. ആദ്യം പരമാർത്ഥം പറഞ്ഞു. രോഗത്തിന് ശരിയായ മരുന്ന് ആദ്യം തന്നെ വൈദ്യം കൊടുത്തു, അതുകൊണ്ട് രോഗം മാറേണ്ടതാണ്. പക്ഷെ രോഗിക്ക് സംശയം, ഈ മരുന്ന് മതിയോ? അപ്പൊ പിന്നെ എന്തെങ്കിലും വൈദ്യം വേറെ എന്തെങ്കിലും കൊടുക്കും. അത് മരുന്നായിരിക്കണമെന്നൊന്നുമില്ല, ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്ത് കുത്തിവെച്ച് കൊടുക്കും. അപ്പൊ ശരിയായി, അസുഖം മാറി. അസുഖം മാറിയത് ആദ്യത്തെ മരുന്ന് കൊണ്ടാണ്. പക്ഷെ ഈ പ്രയോഗം കൂടെ ചിലർ ചെയ്താലേ പറ്റൂ, അസുഖം മാറത്തില്ല. അത് അസുഖത്തിന്റെ പുറത്തുള്ള അസുഖമാണ്. ആ രണ്ടാമത്തെ അസുഖത്തിന് ചികിത്സിക്കാനാണ് ഈ നുണുക്കുവിദ്യ പ്രയോഗിക്കുന്നത്. അതുപോലെ എപ്പോഴും ഇങ്ങനെയാണ് ശ്രദ്ധിച്ചത്, പരമമായ തത്വത്തെ പറയൂ, വീണ്ടും നമ്മുടെ ബുദ്ധി കാടുകയറും ചിന്ത, വീണ്ടും അവന്റെ ബുദ്ധിക്കനുസരിച്ച് വീണ്ടും എന്തെങ്കിലുമൊക്കെ പറയും, വീണ്ടും അവനെ തത്വത്തിലേക്ക് കൊണ്ടുപോകും, തത്വത്തിൽ അവനെ സ്ഥിരമാക്കും. അതുകൊണ്ട് അർത്ഥവാദപരമായിട്ട് പലതും പറയും, വീണ്ടും പ്രശംസിക്കും മറ്റുള്ള കാര്യങ്ങൾ. അതങ്ങനെയാണ്, ഇങ്ങനെയാണ് അവന്റെ ചിന്തയ്ക്കനുസരിച്ച് വീണ്ടും അവന്റെ മനസ്സിനെ സമാധാനപ്പെടുത്തുന്നു, വീണ്ടും അവനെ മുന്നോട്ട് കൊണ്ടുവരുന്നു. അതുപോലെയാണ് ഇതിന്റെ പോക്ക്. അല്ലാതെ ഒരേ ഗതി ഇല്ല തത്വചിന്തയിൽ. വക്രഗതി എന്ന് പറയും, പളഞ്ഞും പൊളഞ്ഞേ പോകുന്നു. അവന്റെ ബുദ്ധി നേരെയല്ലെങ്കിൽ തന്നെ അവൻ്റെ അടുത്ത് അവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് പറഞ്ഞല്ലേ പറ്റൂ. അടുത്ത ശ്രുതി പറയുന്നത് സയം പുരുഷേശ്വാദിത്യേകാത്രേത്യാഹം അന്നമയം ആത്മാനം ഉപസംക്രാമതി ഏവം പ്രാണമയം ആത്മാനം ഉപസംക്രാമതി ഏതം മനോമയം ആത്മാനം ഉപസംക്രാമതി ഏതം വിജ്ഞാനമയം ആത്മാനം ഉപസംക്രാമതി ഏതം ആനന്ദമയം ആത്മാനം ഉപസംക്രാമതി തദപ്യേഷ ശ്രോതോ ഭവതി.